ശ്രീ കെ കുഞ്ഞികൃഷ്ണൻ എഴുതിയ ലേഖനം. റെക്കോർഡിംഗ് റൂമിൽ പൊട്ടിക്കരഞ്ഞ നയനാർ. 1984 ഒക്ടോബർ 31 ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട നാളായിരുന്നു. ബുധനാഴ്ച തിരുവനന്തപുരത്ത് മലയാളം ടെലിവിഷൻ പരിപാടികൾ തുടങ്ങാൻ പറ്റുമോ എന്നന്വേഷിച്ച് ഒരു റിപ്പോർട്ട് ഡൽഹിയിൽ ഡയറക്ടർ ജനറലിന് അയക്കാനായി ഞാൻ മദ്രാസിൽ നിന്ന് വന്നിറങ്ങിയ ദിവസം ദൂരദർശൻ കേന്ദ്രം കഴിയുന്നത്ര നേരത്തെ തുടങ്ങണമെന്ന് ഇന്ത്യാ ഗവൺമെന്റ് വാർത്താവിതരണ മന്ത്രി കാര്യാലയത്തിൽ കേരള മുഖ്യമന്ത്രി കെ കരുണാകരൻ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നും അതിനാൽ യഥാർത്ഥ സ്ഥിതിഗതികൾ അദ്ദേഹത്തെയും അറിയിക്കണമെന്നും എനിക്ക് നിർദ്ദേശമുണ്ടായിരുന്നു. പരിപാടികൾ നിർമ്മിക്കുന്നതിനായി 7 പ്രൊഡ്യൂസർമാരെയും അനുബന്ധ വിഭാഗങ്ങളിൽപ്പെടുന്ന മറ്റു കുറെ സാങ്കേതിക വിദഗ്ധരെയും നിയമിക്കുകയും അവർക്ക് ഹ്രസ്വകാല പരിശീലനം നൽകുകയും ചെയ്തിരുന്നു. അവരെല്ലാം 2-3 മാസമായി കുടപ്പനക്കുന്നിലെ കെട്ടിടത്തിലെത്തി അലഞ്ഞു നടക്കുകയും ചെയ്യുന്നുണ്ടെന്നും എന്നെ മേലധികാരികൾ അറിയിച്ചിരുന്നു. അവർക്കിരിക്കാനുള്ള സൗകര്യം പോലും ആയിട്ടില്ല. വണ്ടിയിറങ്ങി കേരള സർക്കാരിന്റെ അതിഥി മന്ദിരത്തിലെ മുറിയിൽ നിന്ന് കുളിച്ച് വേഷം മാറി ഞാൻ കുടപ്പനക്കുന്നിലെത്തി 1 kW ശേഷിയുള്ള സംപ്രേഷണി ഡൽഹിയിൽ നിന്നുള്ള ഹിന്ദി ദേശീയ പരിപാടികൾ റിലേ ചെയ്യുന്നതിനാൽ സ്റ്റേഷൻ എഞ്ചിനീയർ PRS നായരുടെ നേതൃത്വത്തിലുള്ള കുറെ ഉദ്യോഗസ്ഥന്മാർ കുടപ്പനക്കുന്നിലുണ്ട്. ദൂരദർശൻ കേന്ദ്രത്തിലെ സ്റ്റുഡിയോവിന്റെ സാങ്കേതിക സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിന് NC പിള്ളയുടെ നേതൃത്വത്തിലുള്ള എഞ്ചിനീയർമാരുടെ ഒരു സംഘവും കുടപ്പനക്കുന്നിലുണ്ട്. മദ്രാസിയിൽ നിന്ന് വന്ന എന്നെ വിളിക്കാൻ വന്നത് മുൻപ് അവിടെ എന്റെ പേഴ്സണൽ അസിസ്റ്റന്റായി ജോലി ചെയ്തിരുന്ന ജനാർദ്ദനൻ പിള്ളയായിരുന്നു. ഞങ്ങൾ സഞ്ചരിച്ചിരുന്ന ടാക്സി കുടപ്പനക്കുന്നിലേക്കുള്ള കയറ്റം കയറുമ്പോൾ കേടായി. എന്തോ ഒരു അശുഭ സൂചനയാണതെന്ന് അപ്പോൾ തന്നെ തോന്നി. ഞങ്ങൾ നടന്നു കയറി. PRS നായരും പിള്ളയും എന്നെ സ്വീകരിക്കാനായി ഗേറ്റിൽ തന്നെ കാത്തു നിന്നിരുന്നു. ഞങ്ങൾ ഉള്ളിൽ കയറിയിരുന്ന ഉടനെ പിള്ള പറഞ്ഞു, ഡൽഹിയിൽ നിന്ന് വളരെ ദുഃഖകരമായ വാർത്ത കേട്ടു. ഉറപ്പു പറയുന്നില്ല ആരും. എന്താണ് വാർത്തയെന്നും അദ്ദേഹം അറിയിച്ചു. പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയെ അവിടെ അംഗരക്ഷകർ വെടിവെച്ചിരിക്കുന്നു. മരിച്ചു കഴിഞ്ഞു എന്നാണ് സ്ഥിരീകരിക്കാത്ത വാർത്ത. ഞങ്ങളെല്ലാം ഞെട്ടലിലാണ്. ഉച്ചസമയം ആകാശവാണി ദുഃഖകരമായ വാർത്ത പ്രക്ഷേപണം ചെയ്തിട്ടില്ല. കാരണം ഔദ്യോഗികമായി മരണം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടില്ല. നടപടികൾ പൂർത്തിയായാലേ പ്രക്ഷേപണം പാടുള്ളൂ. ഔദ്യോഗിക പ്രഖ്യാപനമില്ലാതെ ദേശീയ നേതാക്കളുടെ മരണ വാർത്ത പാടില്ല. ഞങ്ങൾ നിശബ്ദരായി ദുഃഖത്തോടെ കാത്തിരുന്നു. 1 മണിക്കൂറിന് ശേഷം ഡൽഹിയിൽ നിന്ന് ഫോൺ വന്നു. ഡയറക്ടർ ജനറൽ ശിവശർമ്മയായിരുന്നു വിളിച്ചത്. വിളി എനിക്കായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ഉടനെ മദ്രാസിയിലേക്ക് മടങ്ങാനാവുമോ എന്നായിരുന്നു ആദ്യം ചോദിച്ചത്. ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ട, തിരുവനന്തപുരത്ത് തന്നെ തുടരൂ എന്നും അവിടെ 2 പുതിയ ക്യാമറ യൂണിറ്റുകൾ ഉണ്ടെന്നും അവ പെട്ടെന്ന് തന്നെ പ്രവർത്തന സജ്ജമാക്കി വയ്ക്കണമെന്നും തുടർന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയിക്കാമെന്നും ബന്ധപ്പെടാവുന്ന ഫോണിനടുത്ത് തന്നെ ഉണ്ടാവണമെന്നും അദ്ദേഹം പറഞ്ഞു. കാര്യമെന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പുറത്തു പറയരുത്തുന്ന കർശന നിർദ്ദേശത്തോടെ വാർത്ത അനൌദ്യോഗികമായി സ്ഥിരീകരിച്ചു. നവംബർ 1 ഉച്ചയ്ക്ക് കരുണാകരന്റെ വീട്ടിൽ ചെന്ന് കാണാനായിരുന്നു മദ്രാസിയിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് എന്നെ അറിയിച്ചിരുന്നത്. അദ്ദേഹം പക്ഷേ വാർത്ത കേട്ട ഉടനെ ഡൽഹിക്ക് തിരിച്ചിരുന്നു. ഡൽഹിയിൽ നിന്നുള്ള തുടർ നിർദ്ദേശങ്ങളും കാത്ത് ഞങ്ങൾ 3 പേരും സ്റ്റേഷൻ എഞ്ചിനീയറുടെ ഓഫീസിൽ തന്നെ കാത്തിരുന്നു. വൈകുന്നേരത്തോടെ ക്യാമറ യൂണിറ്റുകൾ 2 പ്രവർത്തന സജ്ജമാക്കി. അതിനിടയിൽ വാർത്ത കാട്ടുതീ പോലെ പരന്നിരുന്നു. നഗരം നിശ്ചലമായിരുന്നു. ദൂരദർശൻ കേന്ദ്രത്തിന്റെ സംപ്രേഷണിയുടെ ടവർ നിർമ്മാണത്തിലേർപ്പെട്ട ഒരു സർദാർജി ഉണ്ടായിരുന്നു. അയാൾ പുറത്തിറങ്ങിയാൽ ജനം കൈകാര്യം ചെയ്യും. ജീവൻ അപകടത്തിലാണെന്നറിഞ്ഞതിനാൽ അയാൾ ഞങ്ങളിരിക്കുന്ന മുറിയിൽ വന്ന് പൊട്ടിക്കരഞ്ഞത് ഇപ്പോഴും ഓർക്കുന്നു. അയാളെ കെട്ടിടത്തിൽ തന്നെ താമസിപ്പിക്കാൻ ഏർപ്പാടുകൾ ചെയ്തു കൊടുത്തു. അയാളാവണം ആദ്യമായി ദൂരദർശൻ കേന്ദ്രത്തിൽ രാത്രിയിൽ താമസിച്ചയാൾ. 2-3 ദിവസം സഹപ്രവർത്തകർ കരുതലോടെ അയാളെ രക്ഷിച്ചു. വളരെ വൈകി ഡൽഹിയിൽ നിന്ന് നിർദ്ദേശങ്ങൾ വന്നു. മുഖ്യമന്ത്രിയുടെയും മറ്റ് പ്രമുഖ വ്യക്തികളുടെയും അനുശോചന സന്ദേശങ്ങൾ റെക്കോർഡ് ചെയ്ത് ഡൽഹിയിലെത്തിക്കണം. ടേപ്പുകൾ വിമാനമാർഗം അയക്കാൻ പിറ്റേന്ന് രാവിലെ തന്നെ മന്ത്രിമാരുമായും രാഷ്ട്രീയ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ടു തുടങ്ങി. ആദ്യം വേണ്ടിയിരുന്നത് EK നായനാരുടെ സന്ദേശമായിരുന്നു. നായനാർ മുമ്പ് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ മദ്രാസിയിൽ ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിമാരുടെ ഒരു യോഗം നടന്നിരുന്നു. തമിഴ്നാട്ടിൽ MG രാമചന്ദ്രനും കർണാടകത്തിൽ രാമകൃഷ്ണ ഹെഗ്ഡെയും ആന്ധ്രാപ്രദേശിൽ NT രാമറാവുമായിരുന്നു മറ്റ് ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിമാർ. യോഗത്തിൽ പങ്കെടുത്ത ശേഷം നയനാർ മറ്റു മന്ത്രിമാരായ ആർ ബാലകൃഷ്ണപിള്ള, കെ എം മാണി എന്നിവരോടൊപ്പം മദിരാശി ദൂരദർശൻ കേന്ദ്രത്തിൽ വന്നിരുന്നു. അവരെ ദൂരദർശൻ പരിപാടിയിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചതനുസരിച്ച് അപ്പോൾ അദ്ദേഹം കുറേയധികം നേരം എന്നോട് സംസാരിക്കുകയും ഞങ്ങളുടെ ഗ്രാമത്തിൽ താമസിച്ച കാര്യം പരാമർശിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന് എന്റെ വീട്ടുകാരെ അറിയാമായിരുന്നു. കേന്ദ്രത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ തിരുവനന്തപുരത്ത് വരുമ്പോൾ തന്നെ കണ്ടിരിക്കണമെന്നും ചെറുപ്പത്തിൽ തന്നെ ഈ ജോലിയിൽ കയറിയത് നന്നായി എന്ന് പറഞ്ഞ് ആശംസിക്കുകയും ചെയ്തിരുന്നു. അനുശോചനത്തിനായി ബന്ധപ്പെടാൻ എ കെ ജി സെന്ററിൽ വിളിക്കാൻ പറഞ്ഞു. അദ്ദേഹം അവിടെയുണ്ട്. പക്ഷെ ഫോൺ എടുക്കുന്ന ആൾ എന്തു വന്നാലും അദ്ദേഹവുമായി നേരിട്ട് സംസാരിക്കാൻ അനുവദിക്കുകയില്ല. കാര്യം പറഞ്ഞാൽ താൻ നായനാരെ അറിയിക്കും, അതല്ലാതെ അദ്ദേഹം അങ്ങനെ എല്ലാവരോടും സംസാരിച്ച് സമയം കളയാറില്ല എന്നും അറിയിച്ചു. അദ്ദേഹത്തിന്റെ സൗകര്യം നോക്കി ഒരു സമയം അനുശോചന സന്ദേശം റെക്കോർഡ് ചെയ്താൽ അതനുസരിച്ച് മറ്റുള്ളവരെ വിളിക്കാമല്ലോ എന്ന് കരുതിയാണ് സംസാരിക്കാൻ ആവശ്യപ്പെട്ടത്. തിരുവനന്തപുരത്ത് നിന്ന് ദൂരദർശന് വേണ്ടി റെക്കോർഡിംഗ് നടക്കില്ലെന്നും ആരോ കളിപ്പിക്കാൻ വിളിക്കുകയാണെന്നുമായിരുന്നു മുരളീധരൻ നായർ കരുതിയത്. തിരിച്ച് വിളിക്കാൻ ഒരു നമ്പർ ചോദിച്ച് അദ്ദേഹം ഫോൺ താഴെ വെച്ച് 10 മിനിറ്റ് കഴിഞ്ഞ് വിളി വന്നു. റെക്കോർഡിങ്ങിന് നായനാർ വരുന്ന സമയം അറിയിച്ചു. ഞാൻ അദ്ദേഹത്തെ സ്വീകരിച്ച് റെക്കോർഡിങ്ങിനായി സജ്ജമാക്കിയിരുന്ന പണി നടക്കുന്ന സ്റ്റുഡിയോയിലേക്ക് നയിച്ചു. എന്നെ കണ്ട ഉടനെ അദ്ദേഹം ചോദിച്ചു, അല്ല നീ എന്താ ഇവിടെ? ഞാൻ സാഹചര്യം വിശദീകരിച്ചപ്പോൾ ഉടൻ വന്നു അടുത്ത ചോദ്യം, എന്നിട്ടെന്താ എന്നെ വിളിക്കാത്തത്? ഞാൻ നടന്ന കാര്യം പറഞ്ഞു തുടങ്ങിയപ്പോൾ സെക്രട്ടറി മുരളീധരൻ നായർ ഇടയിൽ കയറി ചോദിച്ചു, നിങ്ങൾ തമ്മിൽ നേരത്തെ അറിയാമായിരുന്നു? അദ്ദേഹത്തിന്റെ മറുപടി, ഇവൻ എനിക്ക് വളരെ വേണ്ടപ്പെട്ടയാളാണ്. ഇ എൻ മുരളീധരൻ നായരുടെ മാസികയായ യുഗരശ്മിയിൽ ഞാൻ ലേഖനങ്ങൾ എഴുതിയിരുന്നെങ്കിലും മുരളീധരൻ നായരെ നേരിട്ട് കണ്ടിരുന്നില്ല. പിന്നീട് ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളായി. നായനാർ മറ്റൊരാളെക്കുറിച്ചും പറഞ്ഞു, ആ വാര്യരോടും പറയണം ഇവൻ വിളിച്ചാൽ കണക്ട് ചെയ്യാൻ. അനുശോചന സന്ദേശത്തിന്റെ റെക്കോർഡിംഗ് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമാണ്. നായനാരെ അത്രയും തരളിതനായി ആരും കണ്ടിട്ടുണ്ടാവില്ല. താൻ മറ്റു 2-3 പേരോടൊപ്പം ഇന്ദിരാഗാന്ധിയെ കാണുകയും വളരെ ക്ഷുഭിതനായി ഒച്ചയെടുത്ത് അവരോട് കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നതിനെക്കുറിച്ചും മുതലാളിത്തത്തിന്റെ ദൂഷ്യത്തെക്കുറിച്ചുമൊക്കെ സംസാരിച്ച കാര്യം പറഞ്ഞു. താൻ ഒച്ചയെടുത്ത് സംസാരിച്ചത് വീണ്ടും ആവർത്തിച്ചു. എല്ലാം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങാൻ തുടങ്ങുമ്പോൾ മിസ്റ്റർ നായനാർ 1 മിനിറ്റ് ഇരിക്കൂ എന്ന് ഇന്ദിരാഗാന്ധി പറഞ്ഞു. അത് കഴിഞ്ഞ് അവർ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെപ്പറ്റിയും കഴിക്കുന്ന മരുന്നുകളെപ്പറ്റിയും ചോദിച്ചറിഞ്ഞു. പിന്നെ കാണുമ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ അടുത്തു ചെന്ന് ആരോഗ്യം ശ്രദ്ധിക്കണമെന്നവർ പ്രത്യേകം പറയുമായിരുന്നുവെന്ന് പറയുമ്പോൾ നായനാർ പൊട്ടിക്കരഞ്ഞ് കണ്ണീരൊഴുക്കി. ഇന്ദിരാഗാന്ധിയുടെ മരണത്തിൽ അനുശോചനം അറിയിച്ച് പലരും സന്ദേശങ്ങൾ ആ നാടുകളിൽ വളരെ പരിമിതമായ സംവിധാനങ്ങളിൽ റെക്കോർഡ് ചെയ്തിരുന്നു. പക്ഷേ നായനാരുടെ ഉള്ളിൽ തട്ടിയ ആത്മാർത്ഥമായ അനുശോചനം വേറെ ഒരാളിൽ നിന്നും ഉണ്ടായിട്ടില്ല. ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സ്ഥലം മാറ്റമായി വന്ന വി ജി ജോസഫ് എന്ന പ്രഗത്ഭനായ ക്യാമറാമാനായിരുന്നു റെക്കോർഡിംഗ് നടത്തിയത്. റെക്കോർഡിംഗ് കഴിഞ്ഞ് നായനാർ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഏതാനും ചിലരുമായി ജീവിതത്തിലെ ആ വലിയ അനുഭവത്തിന്റെ വൈകാരിക തീവ്രത അദ്ദേഹം പങ്കുവച്ചു. ഞങ്ങൾക്കെല്ലാവർക്കും അതേ വൈകാരിക അനുഭവമായിരുന്നു. പിന്നീട് ഇടയ്ക്കൊക്കെ സ്റ്റുഡിയോവിൽ പരിപാടികൾക്കായി മുഖ്യമന്ത്രി നായനാർ വരുമ്പോഴൊക്കെയുള്ള നർമ്മം നിറഞ്ഞ പൊട്ടിച്ചിരിയും ശോഭം വരുമ്പോൾ ഉച്ചത്തിൽ വർത്തമാനം പറയുന്നതും സ്റ്റുഡിയോയിലുള്ളവർക്ക് നല്ല അനുഭവമായിരുന്നു. രാഷ്ട്രീയത്തിനപ്പുറമുള്ള മനുഷ്യത്വം നായനാർ പ്രകടിപ്പിച്ചതോർക്കുമ്പോൾ ഇപ്പോഴും മനസ്സിൽ ആ വലിയ മനുഷ്യനോടുള്ള ആദരവ് നിറയുന്നു.